2022 ജനുവരി 12 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ആളെ കൊല്ലും ഗെയിമുകളും റമ്മി കളിയും, ഇനിയെങ്കിലും പൂട്ട് ഇടണം. കെ എസ് സന്ദീപ് എഴുതുന്നു. കുട്ടികൾക്കും യുവാക്കൾക്കുമിടയിൽ പകർച്ചവ്യാധി പോലെ പടർന്നുപിടിക്കുന്ന ഓൺലൈൻ ഗെയിമുകൾ വലിയൊരു ദുരന്തത്തിന്റെ മണിമുഴക്കമാണ്. കുട്ടികളുടെ ജീവനു തന്നെ ഇന്ന് ഓൺലൈൻ ഗെയിമുകൾ ഭീഷണിയായി. ചിലത് നിരോധിക്കപ്പെട്ടെങ്കിലും അപകടകരമായ പല ഗെയിമുകളും ഇപ്പോഴുമുണ്ട്. സ്കൂൾ കോളേജ് പഠനത്തിന് ഓൺലൈൻ ക്ലാസുകൾ വന്നതോടെ എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോണും ടാബുകളും നിർബന്ധ ഘടകമായി മാറി. അതോടെ ഓൺലൈൻ ഗെയിമുകൾക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു തുടങ്ങി. മത്സരഭ്രാന്ത് മൂത്ത് കുട്ടികൾ ജീവനൊടുക്കുന്നതിലേക്ക് എത്തിയതോടെയാണ് വലിയൊരു വിപത്തിനെ തിരിച്ചറിഞ്ഞത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. ഓൺലൈൻ ഗെയിമിന് അടിപ്പെടുന്ന കുട്ടികൾ മറ്റൊരു ലോകത്താണ്. അവരെ പറഞ്ഞു മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ രക്ഷാകർത്താക്കൾ തയ്യാറാകണം. അതിനായി കുട്ടികളുടെ തണലായി മാതാപിതാക്കൾ മാറണം. എതിരാളിയോട് ഏറ്റുമുട്ടുമ്പോഴുള്ള മത്സരഭ്രാന്ത് തന്നെയാണ് കുട്ടികൾ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിപ്പെടുന്നതിനുള്ള പ്രധാന കാരണം. മത്സരത്തിന്റെ ഓരോ ഘട്ടവും കഴിയുമ്പോൾ ലഭിക്കുന്ന സ്ഥാനക്കയറ്റങ്ങൾ, സമ്മാനങ്ങൾ, അംഗീകാരങ്ങൾ എന്നിവയെല്ലാം കൂടുതൽ പ്രോത്സാഹനത്തിന് വഴി തുറക്കും. ചില കളികളിൽ നിന്ന് പണവും ലഭിക്കും. മൊബൈൽ ഗെയിമുകൾ കളിക്കരുതെന്ന് കുട്ടികളോട് പറയാനാവില്ല. കുട്ടികളുടെ വളർച്ചയുടെ ഭാഗമാണ് കളികൾ. അതിനാൽ ഓൺലൈൻ ഗെയിമുകളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് കൃത്യമായ അവബോധം വേണം. കുട്ടികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ അവരെ അമിതമായി വിശ്വസിക്കരുത്. കൃത്യമായി നിരീക്ഷണം നടത്തിയാൽ കുട്ടികൾ അപകടക്കെണിയിൽ വീഴുന്നത് ഒഴിവാക്കാൻ കഴിയും. കുട്ടികളോട് വേണ്ട എന്ന് പറയേണ്ടിടത്ത് ഒരു ശങ്കയും കൂടാതെ അത് പറയണം. വാരിക്കോരി പണം നൽകുകയും തെറ്റുപറ്റിയാൽ അത് നിർത്തുകയും ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക. കുട്ടികൾ ഗെയിമുകൾക്ക് അടിപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായാൽ അവർക്ക് അതിന്റെ ഗൌരവം പറഞ്ഞുകൊടുക്കണം. അവിടെയും നിൽക്കുന്നില്ലെങ്കിൽ എത്രയും വേഗം മനഃശാസ്ത്രജ്ഞനെ സമീപിക്കുക. ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നവരെ പോലെ ഭ്രാന്തമായ ആവേശമാണ് ഓൺലൈൻ ഗെയിമിൽ കുടുങ്ങുന്നവരിലും ഉളവാകുന്നത്. സംഘട്ടനങ്ങളും വെടിവയ്പും നിറഞ്ഞ കളി ഇന്ന് നഗര ഗ്രാമഭേദമന്യേ പടർന്നുപിടിച്ചിരിക്കുകയാണ്. കുടുംബങ്ങളിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾക്ക് ഓൺലൈൻ ഗെയിമുകൾ വഴിവെക്കുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. മനോനിലയെ താളം തെറ്റിക്കുന്ന കളികൾ ഒഴിവാക്കുക തന്നെ വേണം. സൈബർ ഇടങ്ങളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ചെറുപ്പത്തിലെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ഓൺലൈൻ ഗെയിമുകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുടെ അഭാവം വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഓൺലൈൻ ഗെയിമിലെ പ്രൊഫൈൽ തട്ടിപ്പും ഗുരുതരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നു. അടുത്തിടെ ആലപ്പുഴയിൽ കളിയിലെ കേമനായ വിദ്യാർത്ഥി ഫയർ ഗെയിം കളിക്കുന്ന അക്കൌണ്ട് അന്യജില്ലക്കാരനായ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. പകരം 1000 രൂപ നൽകാമെന്നായിരുന്നു കരാർ. അന്യജില്ലകളിൽ നിന്ന് 15 വയസ്സുള്ള മകനെ തിരക്കി ആളുകൾ വീട്ടിലെത്തിയതോടെയാണ് പരിഭ്രാന്തരായ മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ മാതാപിതാക്കൾ അറിഞ്ഞത്. കോവിഡ് ലോക്ഡൌണിന് ശേഷമാണ് ഇത്തരം പ്രവണതകൾ ഏറിയത്. ഓൺലൈൻ മൊബൈൽ ഗെയിമുകൾ വഴി ഇത്തരത്തിൽ ലക്ഷങ്ങളാണ് കുട്ടികൾ ചോർത്തുന്നത്. വീട്ടിലറിയാതെയാണെങ്കിലും കുട്ടികൾ ഗെയിമിംഗ് കമ്പനികൾക്ക് പണം നിയമവിധേയമായാണ് കൈമാറുന്നത് എന്നതിനാൽ കേസെടുക്കാനോ നടപടിയെടുക്കാനോ കഴിയാതെ പോലീസും വെട്ടിലാകുന്നു. ഗെയിം കളിച്ച് പണം പോയതിൽ പോലീസുകാരന്റെ മകനും ഉൾപ്പെട്ടിട്ടുണ്ട്. 3000-ലധികം രൂപ അക്കൌണ്ടിൽ നിന്ന് പിൻവലിച്ചെന്ന മെസ്സേജ് ഫോണിൽ വന്നപ്പോഴാണ് മകന്റെ ഗെയിം കളിയുടെ ആഴം പോലീസുകാരനായ അച്ഛനും അറിഞ്ഞത്. ലോക്ഡൌണിന് മുൻപ് വരെ മൊബൈൽ ഫോൺ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതിന് രക്ഷിതാക്കൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചതോടെ രക്ഷിതാക്കളുടെ നിയന്ത്രണം അയഞ്ഞു. ഇതോടെ കുട്ടികൾ മൊബൈൽ ഫോൺ ഗെയിമുകളിലേക്ക് കൂടുതലായി തിരിഞ്ഞു. ആദ്യം സൌജന്യമായി കളിക്കാൻ അനുവദിക്കുന്ന രീതിയിലാണ് പല ഗെയിമുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായി കളിച്ച് കുട്ടികൾ ഗെയിമുകളിൽ ആകൃഷ്ടരാകുന്ന ഘട്ടങ്ങളിൽ കമ്പനികൾ പണം ഈടാക്കി തുടങ്ങും. കളിയുടെ രസം കയറുമ്പോൾ അടുത്ത ഘട്ടം കളിക്കണമെങ്കിൽ പണം ഓൺലൈനായി അടയ്ക്കണമെന്നാകും നിബന്ധന. ഇതോടെ മാതാപിതാക്കളുടെ ഓൺലൈൻ വാലറ്റുകളിൽ നിന്ന് പണം അയയ്ക്കും. യുദ്ധം പോലുള്ള ഗെയിമുകളാണ് ഏറെയും. ഇത്തരത്തിലുള്ളവ കളിക്കുമ്പോൾ പടയാളിക്ക് ആയുധങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും വാങ്ങാൻ വേണ്ടിയാണ് പണം ആവശ്യമായി വരിക. 280 രൂപ മുതൽ 400,000 രൂപ വരെ ആയുധങ്ങൾക്കായി ചെലവഴിക്കേണ്ടിവരും. കോവിഡ് ലോക്ഡൌൺ സമയത്താണ് ഓൺലൈൻ റമ്മികളിക്കും പ്രചാരമുണ്ടായത്. പണിയൊന്നുമില്ലാതെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്നവർ നേരം പോക്കിനായി റമ്മികളിയിലേക്ക് തിരിഞ്ഞപ്പോൾ അത് ലഹരി പോലെ ഉന്മാദാവസ്ഥയിലേക്ക് പോവുകയാണെന്ന് ആദ്യം ആരും തിരിച്ചറിഞ്ഞില്ല. പണമില്ലാത്തവർക്ക് വായ്പ നൽകാനായി മൊബൈൽ ആപ്പുകളും പൊട്ടിമുളച്ചു. ചെറിയ തുകയ്ക്ക് കളി തുടങ്ങിയവർ വലിയ തുകകളിലേക്ക് വഴിമാറി. പണം നഷ്ടപ്പെട്ടവർ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം വായ്പയെടുത്ത് കളി തുടർന്നു. മണി ലെൻഡിംഗ് ആപ്പുകളിൽ നിന്ന് വായ്പയെടുത്തവർക്ക് ഭീഷണിയും ബ്ലാക്ക് മെയിലിംഗും നേരിടേണ്ടി വന്നു. കുടുംബത്തെ അറിയിക്കാതെ റമ്മി കളിച്ച് പണം പോയതിൽ ആരും പരാതിപ്പെട്ടില്ല. എന്നാൽ കടം കയറി നിൽക്കക്കള്ളിയില്ലാതെ പലരും ആത്മഹത്യ ചെയ്തതോടെയാണ് റമ്മികളിയിലെ ആഴവും പരപ്പും വ്യക്തമായത്. ഈ സമയം ആയിരക്കണക്കിന് ആളുകൾ കടം കയറി പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലെത്തിയിരുന്നു. ഓൺലൈൻ റമ്മികളിക്കുള്ള നിരവധി ആപ്പുകളാണ് പ്ലേസ്റ്റോറിലുള്ളത്. അവയുടെ പരസ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. കമ്പനികൾ ചില നിയമങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും വായിച്ചു നോക്കാതെയാണ് ആളുകൾ കളി തുടങ്ങുന്നത്. ഓൺലൈൻ ഗെയിമുകളിൽ മറുഭാഗത്ത് മനുഷ്യരല്ലെന്ന കാര്യം പലരും മറന്നുപോകുന്നു. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി നിർമ്മിച്ച ആപ്പുകളായിരിക്കും കളി നിയന്ത്രിക്കുക. ഇവരെ പരാജയപ്പെടുത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്തുള്ള കളിയാണ് ലക്ഷങ്ങളുടെ നഷ്ടത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് പണം നഷ്ടമാകുന്നുവെന്ന് വ്യക്തം. മാനഹാനി ഭയന്ന് ആരും പരാതിപ്പെടുന്നില്ല. ഈ സാഹചര്യത്തിൽ ബോധവൽക്കരണമാണ് പരമപ്രധാനം. റമ്മികളിയിൽ അടിപ്പെട്ടു പോകുന്നവരെ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ മടക്കിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂവെന്ന് പോലീസും വ്യക്തമാക്കുന്നു. അതിനായി പോലീസ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നത് അഭിനന്ദനം അർഹിക്കുന്നു. ആത്മഹത്യകൾ ഒന്നിനും പരിഹാരമല്ല. എന്നാൽ ചതിക്കുഴികളിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത ഓരോരുത്തരും സ്വയം പുലർത്തണം. കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണം.